പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 64 തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുകയും ഒളിച്ച് കെണിവയ്ക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുകയും ചെയ്യുന്ന ദുഷ്ടനെ കണ്ട് രക്ഷയ്ക്കായി അപേക്ഷിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം. ഹൃദയഭാരത്തോടെ കരയുന്നവരോട് ദയ കാട്ടിയ അഥവാ തണുപ്പ് നൽകിയ ദൈവത്തിൻ്റെ ശക്തി ബസർ തോട്ടിങ്കൽ ദാവീദും കൂട്ടരും അനുഭവിച്ചു. അതിനെക്കുറിച്ച് പഠിക്കുവാനായി ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1 Samuel 30:9, First Samuel 30:9. God's restoration at Brook Besor. ദൈവിക തണുപ്പ് നൽകുന്ന ബസർ. നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടില്ലേ? മറ്റുള്ളവരുടെ ക്രൂരമായ പെരുമാറ്റമോ നിരസനമോ അവിശ്വസ്തതയോ ആയിരുന്നു അത്. ക്രൂരമായ പീഡകളിൽ ഒരു ദൈവപൈതലിനെ ആശ്വസിപ്പിക്കുകയും ക്ഷമിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവവും ദൈവവചനവുമാകുന്നു. പീഡയും ക്ഷമയും തമ്മിൽ ബന്ധമുണ്ട്. ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പീഡ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്ഷമയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പീഡയും അതിനെ സഹായിക്കുന്നത് ദൈവവചനവുമാണ്. പീഡകർക്ക് തണൽ അഥവാ ആശ്വാസത്തിൻ്റെ ഉറവിടം ക്രിസ്തു അത്രേ. മ്യാൻമാറിലേക്ക് സുവിശേഷ വേലക്കായി കടന്നുപോയ ഒരു മിഷണറിയാണ് അഡോനിറാം ജഡ്സൺ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് പലതും സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഭാര്യയും മരണപ്പെട്ടു. കൂടാതെ കാരാഗ്രഹവാസവും അനുഭവിക്കേണ്ടുന്നതായി വന്നു. എന്നാൽ മുൻപോട്ട് ഇനി ഒരു ചുവട് പോലും വെക്കുവാൻ തനിക്ക് കഴിയുകയില്ലല്ലോ, ഞാൻ ബലമില്ലാതെ ആയോ, ആശയറ്റവനായി തീർന്നു എന്ന അവസരത്തിലും അദ്ദേഹത്തിൽ പ്രാർത്ഥനയിൽ ശക്തനായി തീർന്നു. അപ്രതീക്ഷിതമായ സാഹചര്യത്തിലും തനിക്ക് ശക്തി പകർന്ന് കൂടെ നടക്കുന്നവനായ ദൈവത്തെ അദ്ദേഹം കണ്ടു. ബർമീസ് ഭാഷയിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തുവാനും അനേകരെ യേശുവിന് വേണ്ടി നേടുവാനും ബൈബിൾ പഠനത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബസർ തോട്ടിങ്കൽ ദാവീദ് എത്തുവാൻ കാരണമെന്താണ്? ബസർ എന്ന വാക്കിൻ്റെ അർത്ഥം തണുപ്പ് അഥവാ ആശ്വാസം എന്നാണ്. ഒരു ചിന്തകനായ മാക്സ് ലുക്കൈഡ് ആശ്വാസം ലഭിക്കുന്ന ഈ സമയത്തെ ബസർ തോട് നിമിഷം എന്ന് പറയുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാവീദിൻ്റെ സിഗ്ലാഗിലെ തകർച്ചയുടെ ചിത്രം. ഫെലിസ്തീയരെ തോൽപ്പിച്ച് വൻ വിജയം നേടിയ ദാവീദിനെ ഇസ്രായേൽ രാജാവ് ശത്രുവായി കണ്ടതിനാൽ ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് ഓടിപ്പോവുകയായിരുന്നു. ആഖീശ് എന്ന ഫെലിസ്ത്യൻ ദാവീദിന് അഭയം നൽകിയെങ്കിലും ഫെലിസ്ത്യ ജനം ദാവീദിനെ വെറുത്തു. ഇസ്രായേലുമായി വീണ്ടും യുദ്ധം വന്നപ്പോൾ, അതായത് ഇസ്രായേലിനെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ, ദാവീദിനെ കൂട്ടുവാനായി വിശ്വാസമില്ലാതെ ദാവീദിനെയും കൂട്ടരെയും അവർ സിഗ്ലാഗിലേക്ക് മടക്കി അയച്ചു. 3 ദിവസം നടന്ന് ക്ഷീണിച്ച് മടങ്ങി വന്നവർ കണ്ടത് തങ്ങളുടെ പട്ടണം അമാലേക്കർ ചുട്ടു നശിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോകുകയും എന്നുള്ള അറിവുമാണ് ലഭിച്ചത്. ദാവീദും കൂട്ടരും ബലമില്ലാതാകുവോളം കരഞ്ഞു. കരഞ്ഞു തളർന്നവരെ വീണ്ടും വേദനിപ്പിക്കുന്നത് ചിലർക്കൊരു രസമാണ്. ഇവിടെ ദാവീദിനോടൊപ്പമുള്ളവർ കരഞ്ഞ് ബലമില്ലാതായവർ തന്നെ. എങ്കിലും അവർ ദാവീദിനെ കല്ലെറിയുവാൻ തയ്യാറായി. എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന വചനം വ്യക്തമാക്കുന്നു. ദൈവിക ആലോചന ചോദിക്കുവാൻ ഏഫോദ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട ദാവീദ് ദൈവിക ആലോചന അറിഞ്ഞ് ശത്രുവിനെ പിന്തുടരുവാനായി തീരുമാനിക്കുന്നു. ദാവീദ് ശത്രുവിനെ പിന്തുടരുവാൻ ധൈര്യപ്പെട്ടപ്പോൾ ക്ഷീണിതരായി വന്നവരിൽ 600 പേർ ദാവീദിനോടൊപ്പം കല്ലേർ വേണ്ട എന്ന തീരുമാനത്തിൽ കുറേ ദൂരം മുമ്പോട്ട് നടന്നു. ശാരീരികവും മാനസികവുമായി തളർന്നവരോടൊപ്പം സ്വൽപ്പം ദൂരം മുമ്പോട്ട് നടക്കുന്നത് ഭാരമുള്ളവർക്ക് ആശ്വാസം നൽകുന്നു. നമുക്കതിന് കഴിയുമോ? കഴിയണം. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. ഭാരത്തിലിരിക്കുന്നവരോടൊപ്പം ആശ്വാസം കൊടുത്ത് സ്വല്പസമയം അവരോടുകൂടെ ചിലവഴിക്കുക, അത് ഒരു വലിയ ആശ്വാസമായിരിക്കും ഭാരത്തിൽ കഴിയുന്നവർക്ക്. അങ്ങനെ ബസർത്തോട്ടിങ്കൽ 400 പേർ എത്തിയതിൽ ദാവീദിനോടൊപ്പം വീണ്ടും യാത്രയായി. 200 പേർ അവിടെ തന്നെ താമസിച്ചു. ആഘോഷ തിമിർപ്പിലായിരുന്ന ശത്രുവിനെ കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കിയ ദൈവം ഒരു വലിയ സംഹാരം നടത്തി നഷ്ടമായതിനേക്കാൾ കൂടുതൽ മടക്കി കൊണ്ടുവരുവാൻ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞ ദാവീദ് കൂടെ വന്നവരുടെ വിലക്ക് ഗവനിക്കാതെ കൊള്ള മുതൽ സകലർക്കും വീതിക്കുകയും ചെയ്തു. നല്ല ഒരു നേതാവാണ് ദാവീദ്. 1 Samuel 30:16-25 വാക്യങ്ങൾക്കകത്ത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. ദൈവം നന്മകൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കാതെ കല്ലെറിയുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. നാവുകൊണ്ടുള്ള കല്ലേറാണ് ഏറ്റവും വേദനാജനകമായത്. അപ്രകാരമുള്ള കല്ലേറിന് വിധേയനായവനാണ് അമ്മയുടെ ഗർഭം മുതൽ കുരുടനായവൻ. യേശു അവനെ സൗഖ്യമാക്കി എന്നറിഞ്ഞവർ വെളിച്ചം കണ്ടവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാതെ കല്ലെറിയുവാൻ നാവ് വളച്ചു. മാതാപിതാക്കന്മാർ പോലും ഉപേക്ഷിച്ചിട്ടും ധൈര്യമായി അവൻ പ്രവാചകനെന്നും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനെന്നും സാക്ഷിച്ചവന് ആശ്വാസമായി യേശു അവൻ്റെ അടുക്കലെത്തി. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ, മാതാപിതാക്കന്മാർ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ആശ്വാസമായി യേശു അവൻ്റെ അടുക്കലെത്തി. ഇതാണ് ബസർത്തോട് തണുപ്പ്. കാരാഗ്രഹത്തിനോ ചങ്ങലയ്ക്കോ പൗലോസും ഒനോസിമോസും തമ്മിലുള്ള സ്നേഹത്തെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് തിമത്യോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നു. അവൻ്റെ കുടുംബം കാരാഗ്രഹത്തിലായ തനിക്ക് തണുപ്പ് നൽകിയെന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. 2 Timothy 1:15-16 വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം. പ്രിയരെ, മാനുഷിക സാമീപ്യം തണുപ്പ് അഥവാ ആശ്വാസം നൽകുന്നതാണെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സാമീപ്യം എത്ര ആശ്വാസകരമാണ്. ഏത് കഠിന പ്രതികൂലത്തിലും കൈവിടാതെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ആ നല്ലിടയനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്ന ആ നല്ലിടയനെ ആ ശബ്ദം കേട്ട് നല്ലിടയൻ്റെ ശബ്ദം കേട്ട് നമുക്കും പിന്തുടരാം. യെശയ്യാപ്രവചനം 51:12 പറയുന്നുണ്ട്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനെന്ന്. അതെ, ആ നല്ലിടയൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഈ കർത്താവിനോട് കൂടെ മുൻപോട്ട് നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ദൈവം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എളിയവരെ ആശ്വസിപ്പിക്കുക എന്ന സ്വന്തം പ്രവൃത്തിയിൽ കൂടി ഞങ്ങളെ പഠിപ്പിച്ച നല്ലവനായ യേശുവെ, ഏത് ക്ഷീണതയിലും ദുഃഖിതരോടൊപ്പം ആശ്വാസം നൽകി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം തരുന്ന നന്മകളുടെ ഓഹരി ആവശ്യത്തിലിരിക്കുന്നവർക്ക് പ്രാർത്ഥനയാലും കരുണയോടെയുള്ള പ്രവൃത്തിയാലും കൈത്താങ്ങായാലും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആരെയും ഞങ്ങളുടെ നാവിനാൽ വേദനിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എല്ലാവർക്കും തണുപ്പ് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡിയുടെ ഈ പ്രോഗ്രാം തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ശ്രോതാക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.